ഓസ്ട്രേലിയയിലെ കോവിഡ് പ്രതിസന്ധി മറികടക്കുന്നതിനായി വാക്സിനേഷൻ നിരക്ക് കൂട്ടാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഇതിൽ പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഇതിലൊന്ന് വാക്സിൻ സ്വീകരിക്കുന്നതിനായി മുന്നോട്ടു വരുവാനുള്ള മടി അല്ലെങ്കിൽ വാക്സിനേഷൻ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങളാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ചില കൂട്ടായ്മകൾ തന്നെ മുൻകൈയെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ മലയാളി ഇസ്ലാമിക് അസോസിയേഷൻ ന്യൂ സൌത്ത് വെയിൽസ് ചാപ്റ്റർ ഈ ലക്ഷ്യത്തോടെ ഒരു ഓൺലൈൻ ഫോറം ശനിയാഴ്ച സംഘടിപ്പിച്ചു. ഇതേക്കുറിച്ച് കേൾക്കാം എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ സമൂഹങ്ങളിൽ നിന്നുള്ള വിവിധ ആരോഗ്യ വിദഗ്ധരും ഇന്ത്യൻ സമൂഹങ്ങൾക്ക് പുറമെ ന്യൂ സൌത്ത് വെയിൽസിലെ കുടിയേറ്റ സമൂഹത്തിൽപ്പെട്ട പല ആരോഗ്യ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയാണ് ആമിയ ഓൺലൈൻ ചർച്ച നടത്തിയത്. കോവിഡ് പ്രതിരോധത്തിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്നവരും ആരോഗ്യരംഗത്തെ വിവിധ മേഖലകളിലെ വിദഗ്ധരും ഒരുമിച്ച് സമഗ്രമായ ഒരു പാനലായിരുന്നു ആമിയ സംഘടിപ്പിച്ചത്. ഇൻഫെക്ഷ്യസ് ഡിസീസസ് എപ്പിഡീമിയോളജിസ്റ്റ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, പീഡിയാട്രിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, ജി പി, കാർഡിയോളജിസ്റ്റ് തുടങ്ങി വിവിധ ആരോഗ്യരംഗങ്ങളിലെ വിദഗ്ധരാണ് പല വിഷയങ്ങളും അവതരിപ്പിച്ചതും ചോദ്യോത്തര പരിപാടിയിൽ ഉത്തരം നൽകിയതും.
ഓങ്കോളജിസ്റ്റ് ആൻഡ് ഐ ഡി ഫിസിഷ്യൻ മുഹമ്മദ് അസം ആൻഡ് റെസ്പിറേറ്ററി ഫിസിഷ്യൻ ഡോക്ടർ അലി പരപ്പിൽ, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഇമ്രാൻ ഖാസം, നെഫ്രോളജിസ്റ്റ് ഷഹീർ കൈദാൾ, പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഹബീബ് ബുർവാല ആൻഡ് അനദർ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ജുനൈദ് ഷെയ്ഖ് ആൻഡ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ലെനിന ചെന്നാറി ആൻഡ് ജനറൽ പ്രാക്ടീഷണർ സിറാജ് ഹമീദ്, ജനറൽ പ്രാക്ടീഷണർ ട്രെയിനി ഡോക്ടർ ഫൈസി കക്കാട്ട്. ഓൾ ഓഫ് യു ആർ വെൽക്കം ടു ദ സെഷൻ ആൻഡ് ഐ ഹോപ്പ് ദെർ വിൽ ബി മെനി ക്വസ്റ്റ്യൻസ് ആൻഡ് ഇഫ് യു നീഡ് ടു ആസ്ക് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് സെൻഡ് അസ് എ ഗൂഗിൾ ഡോക്യുമെന്റ് ഓർ ജസ്റ്റ് റേസ് ദ ഹാൻഡ്സ് ആൻഡ് ഡോക്ടർ ഷഹീർ വിൽ മാനേജ് ദ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ.
നൂറിലധികം ആളുകളാണ് ഓൺലൈനായി നടന്ന പരിപാടിയിൽ പങ്കെടുത്തത്. കോവിഡ് രോഗബാധയുടെ ലക്ഷണങ്ങൾ മുതൽ രോഗം ബാധിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം തന്നെ ആരോഗ്യ വിദഗ്ധർ ചർച്ചയിൽ അവതരിപ്പിച്ചു.
Now, regarding clinical manifestation, the incubation period is an average is 14 days. It can range from 5 to 7 days. And initial presentation from a data of a study of conducted of 370,000 people shows cough is the predominant symptom what they have. And followed by, you know, fever, malaria, headache, short of breath, minimum sore throat, diarrhea. And an unusual symptom what we come across this virus is loss of taste and smell. And sometimes they also have gastrointestinal symptoms. Now, coming back to the respiratory, as I said, it could be a minimal cough and this patient can be managed at home with mild fever, as what our anchor Juno is doing now. What we are worried is that when the patient becomes short of breath, that's the time and the oxygen goes down, then we are worried. And that time the patient is admitted hospital and they closely monitor.
ഇസ്ലാമിക മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വാക്സിനേഷൻ സ്വീകരിക്കുന്നതിന്റെ പ്രാധാന്യവും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിന്റെ പ്രാധാന്യവുമെല്ലാം ചർച്ചയായി.
The reality of what is happening with coronavirus is that everyone has suddenly become an expert in vaccines. Everyone has suddenly become an expert in their own health. In all other matters, you would go and seek an expert in a field. If I'm a cancer specialist, then I treat, for example, gastrointestinal cancers. If someone were to come to me and ask, well, I've actually got thyroid cancer, what should you do? I would say to them, well, you know what? My colleague treats thyroid cancers. Go to them because they're a specialist of that field. I remember training as an intern and my first rotation was orthopedics. And there was one orthopedic surgeon that was a hand specialist. One was entirely just a foot specialist. One was just a hip specialist, and the hip specialist only did hips. He didn't treat the feet. If you want to understand vaccines, you go to a vaccine expert. If you want to know how to manage coronavirus, and the management of the lung, you go to a respiratory physician and you liaise with an epidemiologist or perhaps a infectious diseases specialist.
ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് പോലും മിസ്ഇൻഫർമേഷൻ അഥവാ തെറ്റായ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമം അത്യാവശ്യമാണെന്നും ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി.
This notion that I as a Muslim know everything and my sheikh said this or my friend said this or Google or YouTube said this and that is my source of knowledge is actually against the principles of Islam. There is a hadith that is narrated by Abu Dawood where the Prophet sallallahu alaihi wasallam says that if a doctor treats a patient and he treats something that he does not have knowledge about and that patient gets a harm from the treatment, then the doctor is liable for that. And within that simple hadith, you find the basis that patients can actually sue a doctor if he practices in something that is not his field. In the same way, I will not be a person to say that, you know, I know everything about the Pfizer vaccine and you should have this. I'm not a specialist in vaccines. What I know about, I can talk about, but what I don't know about enough of is not my position to start commenting about.
മാറി മറയുന്ന കോവിഡ് സാഹചര്യം ആരോഗ്യ വിദഗ്ധർക്കും അധികൃതർക്കും പൊതുജനത്തിനും വെല്ലുവിളികൾ ഉയർത്തുന്ന യാഥാർത്ഥ്യം ചർച്ചയുടെ ഭാഗമായിരുന്നു. ഈ സാഹചര്യത്തിൽ മാനസികാരോഗ്യം സംരക്ഷിക്കുവാനും കോവിഡിന്റെ സാഹചര്യത്തിൽ മറ്റു പല രോഗങ്ങളും അവഗണിക്കപ്പെടാനുള്ള സാധ്യതയുടെ മുന്നറിയിപ്പും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി.
I'm not going to go into significant details because I understand that the audience is not just medical. There are a lot of non-medical audience as well. But the majority of the problems that occur with this virus, as Dr. Ali already mentioned, are respiratory and clot related. But in terms of cardiac, it can cause myocarditis, which is inflammation of the heart, which can mimic like a heart attack. It can disturb the electrical rhythm of the heart and can put patients into arrhythmias. Even when the patients get non-cardiac problems, such as lung problems, kidney problems, they can end up with cardiac complications as well.
ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ വാക്സിനേഷൻ സ്വീകരിക്കുന്നതിന്റെ പ്രസക്തിയായിരുന്നു ഓൺലൈൻ മീറ്റിംഗിലെ ഏറ്റവും പ്രധാന ചർച്ച.
Just going back to really basic, and I think most of you know this, but I'll just like to highlight, you know, how the vaccine works, and it works like COVID vaccine works like other vaccines, and many of you come from India and those areas and certainly can see the changes how the vaccination has helped in many other diseases. So it's the same principle. The two vaccines we have now, which we're going to mainly focus on, is Pfizer and AstraZeneca, and they both have different technology. They've been manufactured and how they work. And then there is a third vaccine, which we've just heard, which has also been approved, Moderna, which is going to be, I think, available from next month.
കോവിഡ് രോഗമുണ്ടായാൽ എങ്ങനെ സഹായം തേടാമെന്നും ഇപ്പോൾ കോവിഡ് രോഗം കുട്ടികളിൽ അധികമായി കാണുന്ന പ്രവണതയും ചർച്ചയിൽ അവതരിപ്പിച്ചു.
Now in Sydney, if you talk about Sydney, we have a Sydney Children's Hospital Network. They started providing this amazing service to local health districts. It's called Home in Hospital. So what they provide outpatient service. They also provide the care those children who need the care under 12, those their parents are in hospital and no one can look after them, plus children with the COVID positive disabled children. So they started doing this outpatient service. It's called Virtual Kids COVID Outreach Response Team. There's 1-800 number there. It's a 24-hour service. Parents, if any of the child gets COVID positive and they want any need 24 hours, they provide service. Sometimes they call the patient in the emergency at Westmead Children Hospital and provide help.
2 മണിക്കൂർ സമയപരിധി നിശ്ചയിച്ചിരുന്ന ചർച്ച 3 മണിക്കൂറോളം നീളുകയും നിരവധി ചോദ്യങ്ങൾക്ക് ആരോഗ്യ വിദഗ്ധർ അവസാനം മറുപടി നൽകുകയുമുണ്ടായി.
So that's an anonymous question. If everyone gets vaccinated, will the consequences be reduced? And if yes, why isn't the government making it mandatory to make vaccine? I think Asum may be the better person to answer this question. In terms of public health, how is the COVID situation affecting it us psychologically? Manzoor, if you are there, if you could please comment on the second question. Please unmute your mic. Are there any psychological changes observed in the past 1 to 2 years in terms of the pattern? And the third question is about is there a way to control cases in India right now, or is it a situation where everyone needs to be prepared to face COVID? And fourth question is, why does a person get COVID more than once? I think that's an infection-related question. Probably could be answered by any one of us. So please raise your hands or unmute your mic, especially speakers.
Yeah, thanks for inviting me. The COVID situation can affect all of us psychologically, and those people who have been affected by the illness directly as well. However, having said that, we are still in the learning stages whether the COVID virus itself can cause problems, psychiatric issues. At this stage, we don't know about that. At this moment, the long-term studies are going on if there is any incidents or issues are being raised. So those studies are going on. However, we can see that there are very lot of indirect issues which can cause psychological problems. One of them, a few of them are there. In this situation, mainly, as you know, that core line issues is a lack of social issues. The other issues are having problems with employment, scheduled activities and things like that. A lot of stress, a lot of trauma. All these issues are increasing in mental health space. So we are seeing quite a lot of anxiety disorders, increase in anxiety disorders and depressive disorders. We are yet to see any measure in terms of the suicidal episodes and things like that. However, we do see increase in mainly stress, anxiety, depression, and in those things. So what I would say as a recommendation is mainly to improve the resilience, the prevention strategies, to improve your mental health prevention strategies, mainly in primary prevention strategies.
ഇന്നലത്തെ ഓൺലൈൻ ചർച്ചയിൽ ഉത്തരം ലഭിക്കാത്തവർക്ക് സംഘാടകരെ നേരിൽ ബന്ധപ്പെടുകയും കോവിഡും അതുപോലെ തന്നെ വാക്സിനേഷനും സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ മാറ്റുന്നതിനുള്ള അവസരമുണ്ടാവുമെന്നും സംഘാടകർ അറിയിച്ചു. ഇതിനു പുറമെ ഈ വിഷയങ്ങളിൽ ആധികാരികമായുള്ള വിവരങ്ങൾ എവിടെ നിന്ന് ലഭ്യമാകുമെന്നുള്ള കാര്യങ്ങളും ചർച്ചയിൽ അവതരിപ്പിച്ചു. ഇന്നലെ സിഡ്നിയിൽ ഓസ്ട്രേലിയൻ മലയാളി ഇസ്ലാമിക് അസോസിയേഷൻ ന്യൂ സൗത്ത് വെയിൽസ് ചാപ്റ്റർ നടത്തിയ ഓൺലൈൻ സംഗമത്തിന്റെ റിപ്പോർട്ടാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ റിപ്പോർട്ടിൽ പൊതുവായിട്ടുള്ള ആരോഗ്യ നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് ആരോഗ്യ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടാനായി ഓർക്കുക. ഈ പരിപാടി വരും ദിവസങ്ങളിൽ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ നിന്നും വീണ്ടും ലഭ്യമാകും. ഇതിനു പുറമെ ഇന്നലത്തെ പരിപാടിയുടെ പൂർണ്ണരൂപം കേൾക്കണമെന്നുള്ളവർക്ക് ആ പരിപാടിയുടെ പൂർണ്ണരൂപം യൂട്യൂബിൽ വൈകാതെ ലഭ്യമാക്കുമെന്നും സംഘാടകർ അറിയിച്ചു.